വർഷം 2012, കഥ നടക്കുന്നത് ന്യൂയോർക്കിലാണ്. മാസ്ക് ധരിച്ചൊരു മനുഷ്യൻ ഒരു വീട് കൊള്ളയടിക്കുന്നു. കൊള്ളയടിച്ച ശേഷം അയാൾ വീടിൻ്റെ ഹാളിലേക്ക് വരുന്നു. ആ ഹാളിൽ ബന്ധിച്ച് കിടത്തിയിരിക്കുകയാണ് അതിലെ ഗ്രഹനാഥനായ ജേയും അയാളുടെ ഭാര്യ ആമിയും. അവരുടെ തല തലേനെ വെച്ച് കെട്ടിവെച്ചിട്ടുമുണ്ട്. ഈ മാസ്ക് ധരിച്ച ആൾ ഇവർ രണ്ടുപേരുടെയും തലയിൽ വെടിവെച്ച് ഇവരെ കൊന്നിട്ട് സ്ഥലം വിടുന്നു. ഷെർലക് ഹോംസിന് ക്യാപ്റ്റൻ ഗ്രെഗ്സന്റെ ഫോൺ കോൾ വരുന്നു. രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഷെർലക് ഹോംസ് സംഭവ സ്ഥലത്തെത്തുന്നു. വെയ്ഡ് ക്രൂസ് കൊല്ലുന്ന രീതിയിലാണ് ഈ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. വെയ്ഡ് ക്രൂസ് ഇതുവരെ 3 ദമ്പതികളെ ഇതുപോലെ കൊന്നിട്ട് ആ വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചിട്ടുണ്ട്. വെയ്ഡ് ക്രൂസിനെ 1999 ക്യാപ്റ്റൻ ഗ്രെഗ്സൺ അറസ്റ്റ് ചെയ്യുന്നു ഈ 3 കൊലപാതക കേസിലും. വെയ്ഡ് ക്രൂസ് ഇപ്പോൾ 13 വർഷമായിട്ട് ജയിലിലാണ്. എന്തിനാണ് വെയ്ഡ് ക്രൂസ് കൊല്ലുന്ന രീതിയിൽ കോപ്പി അടിച്ച് മറ്റൊരാൾ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ഷെർലക് ഹോംസിനോട് സംശയമായി ചോദിക്കുന്നു. അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നു, വെയ്ഡ് ക്രൂസിനൊരു അനുയായി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അയാളായിരിക്കാം ഈ കൊല ചെയ്തത്. പക്ഷേ ഇത്രയും വർഷം എന്തിനാണ് ഇതിന് കാത്തിരുന്നതെന്ന് ഷെർലക് ഹോംസിന് മനസ്സിലാവുന്നില്ല. ബാലിസ്റ്റിക് ടെസ്റ്റ് റിസൾട്ടുകൾ വരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നു 1999 വെയ്ഡ് ക്രൂസ് കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന അതേ തോക്ക് ഉപയോഗിച്ചാണ് ഈ കൊലപാതകങ്ങളും നടത്തിയിട്ടുള്ളതെന്ന്. പക്ഷേ അന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് വെയ്ഡ് ക്രൂസ് പറഞ്ഞിരുന്നു ആ തോക്ക് കൊലപാതകങ്ങൾക്ക് ശേഷം കടലിൽ ഉപേക്ഷിച്ചു എന്ന്. ഷെർലക് ഹോംസും ക്യാപ്റ്റൻ ഗ്രെഗ്സണും വെയ്ഡ് ക്രൂസിനെ കാണാൻ ജയിലിൽ ചെല്ലുന്നു. ഇവർ വരുമെന്ന് പ്രതീക്ഷ തന്നെയാണ് വെയ്ഡ് ക്രൂസ് ഇരിക്കുന്നത്. കാരണം ജയിലിൽ പത്രം കിട്ടും, അതിൽ നിന്ന് വിവരങ്ങളെല്ലാം വെയ്ഡ് ക്രൂസ് അറിയുന്നുണ്ട്. തൻ്റെ അനുയായിയെക്കുറിച്ച് പറയാൻ വെയ്ഡ് ക്രൂസിനോട് ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ആവശ്യപ്പെടുന്നു. അപ്പോൾ വെയ്ഡ് ക്രൂസ് വളരെ ശാന്തനായിട്ട് പറയുന്നു, ഞാൻ ആ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, നിങ്ങളെൻ്റെ വിരലടയാളങ്ങൾ അവിടെ പ്ലാന്റ് ചെയ്തതാണ്, അങ്ങനെ കള്ളത്തെളി ഉണ്ടാക്കിയാണ് നിങ്ങളെന്നെ കുടുക്കിയത്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാനിപ്പോഴും ക്ഷമയോടിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസിനെ ഉദ്ധരിച്ചുകൊണ്ട് വെയ്ഡ് ക്രൂസ് പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രണ്ട് പോരാളികൾ ക്ഷമയും സമയവുമാണ്. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു, ഇപ്പോൾ സമയം തെളിയിച്ചു, ഞാൻ നിരപരാധിയാണ് എന്നുള്ളത്. ഇനി നമ്മൾ കാണുന്നത് കോടതിയിൽ വെച്ചായിരിക്കും, അവിടെ ഞാൻ കുറ്റവിമുക്തനാക്കപ്പെടും. വെയ്ഡ് ക്രൂസ് ചിരിക്കുന്നു. ക്യാപ്റ്റൻ ഗ്രെഗ്സണും ഷെർലക് ഹോംസും അവിടെ നിന്ന് പോകുന്നു. ഷെർലക് ഹോംസും ക്യാപ്റ്റൻ ഗ്രെഗ്സണും വെയ്ഡ് ക്രൂസിൻ്റെ ഭാര്യ കാർലയുടെ വീട് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് അവരൊരു വീടിൻ്റെ മുമ്പിലെത്തുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് അവരോട് പറയുന്നു, നിങ്ങളെ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്, എൻ്റെ അച്ഛൻ ഇപ്പോൾ പുറത്തിറങ്ങും, നിങ്ങളെ കാറൊന്ന് മാറ്റിയിടാൻ. അപ്പോൾ ഷെർലക് ഹോംസ് പറയുന്നു, ഞങ്ങൾ പോലീസിലാണ്, ഞങ്ങൾ കാറിലെ കാണാനാണ് വന്നത്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, അമ്മ 3 വർഷം മുൻപ് മരിച്ചുപോയി, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ കാറിലെ മരിച്ചു എന്ന് മനസ്സിലാക്കി ഷെർലക് ഹോംസും ക്യാപ്റ്റൻ ഗ്രെഗ്സണും അവിടെ നിന്ന് പോകുന്നു. ഷെർലക് ഹോംസ് 1999 പോലീസ് വെയ്ഡ് ക്രൂസിനെ ചോദ്യം ചെയ്ത് ഇൻ്ററോഗേഷൻ ടേപ്പ് നോക്കുകയാണ്. ആ ടേപ്പ് റെക്കോർഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഷെർലക് ഹോംസിൻ്റെ ഒരു കാര്യം മനസ്സിലായി. വെയ്ഡ് ക്രൂസിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് വെള്ളം ഒരു കറുത്ത കപ്പിൽ വെയ്ഡ് ക്രൂസിന് പോലീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കപ്പാണ് പോലീസ് 3-ാമത്തെ മർഡർ സീനിൽ പ്ലാന്റ് ചെയ്തിട്ട് വെയ്ഡ് ക്രൂസിനെ കുടുക്കിയത്. ഇത് ക്യാപ്റ്റൻ ഗ്രെഗ്സൺ ആയിരിക്കും ചെയ്തതെന്ന് വിചാരിച്ച് ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ ഗ്രെഗ്സണോട് ചോദിക്കുന്നു. പക്ഷേ പിന്നീട് മനസ്സിലാകുന്നു ക്യാപ്റ്റൻ ഗ്രെഗ്സൺ അല്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ മറ്റൊരു പോലീസുകാരനാണ് ഇത് ചെയ്തതെന്ന്. ഷെർലക് ഹോംസ് 1999 കേസിൻ്റെ മറ്റ് സസ്പെക്റ്റുകളുടെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ശക്തനായ സസ്പെക്ട് എന്ന് തോന്നിയ ഒരാളായിരുന്നു വിക്ടർ. വിക്ടറിനെ കുറിച്ച് ഷെർലക് ഹോംസ് അന്വേഷിക്കുന്നു. അപ്പോൾ മനസ്സിലായി വിക്ടറിനെ 10 വർഷം മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഒരു കൊലപാതക കേസിൽ. 10 വർഷം വിക്ടർ ജയിലിലായിരുന്നു. 2 ആഴ്ച മുൻപേ വിക്ടർ റിലീസായിട്ടുണ്ട്. ഷെർലക് ഹോംസ് വിക്ടർ താമസിച്ചിരുന്ന സ്ഥലത്തിരുന്നു, അവിടെ വിക്ടർ ഇല്ലായിരുന്നു. ആ റൂം പരിശോധിച്ചപ്പോൾ ഷെർലക് ഹോംസിന് അവിടെ നിന്നൊരു തോക്ക് കിട്ടുന്നു. അത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്താൻ ഉപയോഗിച്ചിരുന്ന തോക്കായിരുന്നു. ഇതേ സമയം തന്നെ ഷെർലക് ഹോംസിന് ക്യാപ്റ്റൻ ഗ്രെഗ്സന്റെ ഫോൺ കോൾ വരികയാണ്. വേറെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. വെയ്ഡ് ക്രൂസ് മോഡൽ ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു വീട്ടിൽ കൊന്നിട്ട് മോഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ കൊല നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സിഗരറ്റ് ബഡുകൾ കിട്ടിയിട്ടുണ്ട്. അതേ ടൈപ്പ് സിഗരറ്റ് ബഡുകൾ വിക്ടറിൻ്റെ റൂമിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷെർലക് ഹോംസ് ക്യാപ്റ്റൻ ഗ്രെഗ്സനോട് പറയുന്നു, ഇത് വേറെ ആരോ ചെയ്തിട്ട് വിക്ടറിനെ കൊടുക്കാനുള്ള പ്ലാൻ പോലെ ഷെർലക് ഹോംസിന് തോന്നുന്നു എന്ന്. വെയ്ഡ് ക്രൂസിനൊരു അനുയായി പുറത്തുണ്ട്. അയാളാണ് ഈ വെയ്ഡ് ക്രൂസ് മോഡൽ കൊലപാതകങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അയാൾ സ്ട്രോങ് സസ്പെക്റ്റായ വിക്ടറിന് പുറത്ത് ആ കൊലപാതകങ്ങൾ കെട്ടിവെക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ഗ്രെഗ്സൺ പറയുന്നു, എന്തായാലും തെളിവുകളെല്ലാം വിക്ടറിനെതിരാണ്. അപ്പോൾ വെയ്ഡ് ക്രൂസ് ഉടനെ തന്നെ കുറ്റവിമുക്തനാക്കപ്പെടും. പക്ഷേ വെയ്ഡ് ക്രൂസിൻ്റെ അനുയായിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വെയ്ഡ് ക്രൂസിന് ഈ കഴിഞ്ഞ 13 വർഷം ഒരു വിസിറ്റേഴ്സും ഇല്ലായിരുന്നു, ഒരു ഫോൺ കോളും വെയ്ഡ് ക്രൂസിന് വന്നിട്ടുമില്ലായിരുന്നു. വാർത്ത പുറം ലോകം അറിയുന്നു, വെയ്ഡ് ക്രൂസിൻ്റെ ഇൻ്റർവ്യൂ വരുന്നു. ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നവരോടും വെയ്ഡ് ക്രൂസ് വളരെ ശാന്തനായിട്ടാണ് സംസാരിക്കുന്നത്. ഓസ്കർ വൈൽഡിൻ്റെ കോട്ടുകളൊക്കെ വെയ്ഡ് ക്രൂസ് പറയുകയാണ്, തിങ്സ് ആർ വാട്ട് ദേ ആർ ആൻഡ് വിൽ ബി വാട്ട് ദേ വിൽ ബി എന്നൊക്കെ. അപ്പോൾ ഇതും ഷെർലക് ഹോംസ് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൊലപാതകം നടത്തി പോകുന്ന സമയത്ത് ഇലിട്രേറ്റ് ആയിരുന്നു ഈ വെയ്ഡ് ക്രൂസ്. പക്ഷേ ഇപ്പോൾ അയാൾ നല്ല വായനാശീലമുള്ള ഒരാളെ പോലെയാണ് സംസാരിക്കുന്നത്. ഷെർലക് ഹോംസ് വെയ്ഡ് ക്രൂസിൻ്റെ ജയിൽ റെക്കോർഡുകൾ പരിശോധിക്കുന്നു. അപ്പോൾ മനസ്സിലാവുന്നു, വെയ്ഡ് ക്രൂസ് 2 വർഷമായിട്ട് ജയിൽ ലൈബ്രറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലിറ്ററസി ഇനിഷ്യേറ്റീവ് ഫോർ ഓൾ ലൈഫ എന്ന കമ്പനിയായിരുന്നു ജയിൽ പ്രസിഡന്റിലേക്ക് വേണ്ടിയുള്ള സ്റ്റാഫുകളെ കൊടുത്തുകൊണ്ടിരുന്നത്. ഷെർലക് ഹോംസ് ലൈഫയുടെ വെബ്സൈറ്റ് പരിശോധിക്കുന്നു. ലൈഫയുടെ സ്റ്റാഫുകളെ എല്ലാം ഷെർലക് ഹോംസ് പരിശോധിക്കുന്നു. അപ്പോൾ ഷെർലക് ഹോംസ് അതിൽ കാണുന്നു അവർ കാർലയെ കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട ചെറുപ്പക്കാരനെ, കാർലയുടെ മകനെ. അദ്ദേഹത്തിൻ്റെ പേര് സീൻ എന്നായിരുന്നു. സീനിന് വെയ്ഡ് ക്രൂസിനെ പോലെ നീല കണ്ണുകളായിരുന്നു. ഷെർലക് ഹോംസും ഡോക്ടർ വാട്സണും സീനിനെ കാണാൻ പോകുന്നു. സീനിനെ കണ്ട് ഷെർലക് ഹോംസ് പറയുന്നു, നീയാണ് വെയ്ഡ് ക്രൂസിൻ്റെ അനിയായി, നീയാണ് വെയ്ഡ് ക്രൂസിൻ്റെ മകൻ. സീനിന് ഷെർലക് ഹോംസിൻ്റെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സീൻ എല്ലാം തുറന്നു പറയുന്നു. സീൻ പറയുന്നു, സീൻ തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ഡയറി വായിക്കുകയുണ്ടായി. അപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഉള്ള ആൾ സീൻ്റെ വളർത്തച്ഛനും സീൻ്റെ യഥാർത്ഥ അച്ഛൻ വെയ്ഡ് ക്രൂസ് ആയിരുന്നു എന്നുള്ളത്. സീൻ വെയ്ഡ് ക്രൂസിനെ അന്വേഷിക്കുന്നു. വെയ്ഡ് ക്രൂസ് ജയിലിലാണെന്ന് മനസ്സിലാക്കിയ സീൻ ലൈഫ എന്ന കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. വെയ്ഡ് ക്രൂസിനെ കണ്ടുമുട്ടുന്നു. വെയ്ഡ് ക്രൂസിനെ വായിക്കാൻ പഠിപ്പിക്കുന്നു. വെയ്ഡ് ക്രൂസിൽ നിന്ന് വിവരങ്ങളെല്ലാം സീൻ അറിയുന്നു. എന്നിട്ട് വെയ്ഡ് ക്രൂസിൻ്റെ നിർദ്ദേശപ്രകാരം വെയ്ഡ് ക്രൂസ് മോഡൽ മർഡറുകൾ സീൻ നടത്തുന്നു. എന്നിട്ട് ആ എവിഡൻസുകളെല്ലാം വിക്ടറിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നു. സീനിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഷെർലക് ഹോംസും ക്യാപ്റ്റൻ ഡിക്സണും നേരെ ജയിലിൽ പോവുകയാണ്. ഇതൊന്നും അറിയാതിരിക്കുകയാണ് നമ്മുടെ വെയ്ഡ് ക്രൂസ്. വെയ്ഡ് ക്രൂസിനോട് ഷെർലക് ഹോംസ് സത്യങ്ങളെല്ലാം പറയുന്നു. നിന്റെ മകനായ സീനെ കൊണ്ട് നീയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യിച്ചത്. നീ എന്നിട്ട് ഈ കുറ്റങ്ങൾ മൊത്തം വിക്ടറിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഇത് കാണുമ്പോൾ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ച വെയ്ഡ് ക്രൂസിൻ്റെ ക്ഷമയെല്ലാം പോവുകയാണ്. വെയ്ഡ് ക്രൂസ് ആകെ അരിശം മൂക്കുന്നു. വെയ്ഡ് ക്രൂസിന് ദേഷ്യം വരുന്നു. വെയ്ഡ് ക്രൂസിനെ പോലീസ് പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകുന്നു. ഷെർലക് ഹോംസ് വെയ്ഡ് ക്രൂസിനെ കുടുക്കിയ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെർലക് ഹോംസിൻ്റെ മറ്റ് വീഡിയോസ് ഞങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.